യേശയ്യ പ്രവാചകൻ വഴി കർത്താവ് അരുൾ ചെയ്യുന്നു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. ഓ ഈശോയെ, അങ്ങയുടെ അതിദാരുണമായ പീഡാസഹനത്തിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ മനോമുഖരത്തിൽ തെളിയുന്നു. മഹായുദ്ധം ജയിച്ചു വരുന്ന സർവസൈന്യാധിപൻ അലറി വിളിച്ച് വിജയമറിയിക്കുന്നതുപോലെ അങ്ങും നിലവിളിച്ച് തൻ്റെ ആത്മാവിനെ പിതൃകരങ്ങളിൽ സമർപ്പിച്ചു. അങ്ങനെ കുരിശിൽ വിജയശ്രീലാളിതനായി. സാത്താൻ മനുഷ്യനു മേൽ ആധിപത്യമർപ്പിച്ചതിൻ്റെ ഫലമായി ഭൂമിക്കുമേൽ വീണ സർവശാപങ്ങളും അങ്ങ് ഏറ്റെടുത്ത് ഇല്ലായ്മ ചെയ്തു. അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട് മാറ്റമില്ലാത്ത മരണമൊഴിയിലൂടെ പാപിക്ക് ദൈവത്തിൻ്റെ ക്ഷമയും പൊറുതിയും പ്രദാനം ചെയ്തു. ജീവിക്കുന്നവരെ കൃപ കൊണ്ട് ശക്തരാക്കി, മരിക്കുന്നവരെ നിത്യായുസ്സിൻ്റെ നേർവാതിൽ തുറന്ന് സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. അങ്ങയെ ക്രൂശിച്ചത് പാപികളാണെങ്കിലും അതിലെ ദൈവഹിതമറിഞ്ഞ് പീഡനത്തിന് അങ്ങ് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അത് ദൈവത്തിൻ്റെ കരുണയുടെ ആഴമറിഞ്ഞ് മനുഷ്യൻ വിശ്വാസിയാകാനും വിശ്വാസം വഴിയുള്ള കൃപയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയായിരുന്നു. ആദിപിതാവായ ആദം സാത്താന് കീഴ്പ്പെട്ട് നാശത്തിലായിയെങ്കിൽ അങ്ങ് കുരിശുമരണത്തോളം ദൈവത്തിന് കീഴ്പ്പെട്ട് പുതിയ ആദമായി മനുഷ്യകുലത്തിന് കർത്താവായി തീർന്നു. അതുകൊണ്ട് നാഥ, മരണത്തിൻ്റെ മുമ്പിലും ഞാൻ അങ്ങയോട് ചേർന്ന് നിൽക്കും. കാരണം അങ്ങ് മരണത്തിന് മേൽ വിജയം വരിച്ചവനാണ്. പ്രിയരായവർ വേർപിരിയുമ്പോഴും പ്രത്യാശയില്ലാത്തവരെ പോലെ ഞങ്ങൾ കരയുന്നില്ല. അങ്ങ് സകല കടങ്ങളും ഇളച്ചു തന്നതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷയുണ്ട്. അതുകൊണ്ട് കടക്കാരായി ആരും ഇവിടം വിട്ടു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. മാമരത്തിലിരുന്ന് ചിലയ്ക്കുന്ന പക്ഷിയുടെ സ്വരത്തിൽ പോലും ഇന്ന് ഞാൻ നാളെ നീ എന്ന് ഞങ്ങൾ കേൾക്കുന്നു.